അബ്ശലോമിയോ അവനോട്, ഞാൻ ഗേശൂരിൽ നിന്ന് എന്തിന് വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ പറയണം എന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്കിപ്പോൾ രാജാവിന്റെ മുഖം കാണണം, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു വസ്തുതകൾ അറിയിച്ചു. അവൻ അബ്ശലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശലോമിനെ ചുംബിച്ചു. അനന്തരം അബ്ശലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരിതനായി വരുമ്പോൾ അബ്ശലോം അവനെ വിളിച്ച് നീ ഏത് പട്ടണക്കാരനെന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ നിന്നും ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശലോം അവനോട് നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത് എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ആ വഴക്കും വ്യവഹാരമുള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്തിന് ന്യായാധിയാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അബ്ശലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരണം. യഹോവ എന്നെ യെരുശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കും എന്ന അടിയൻ ആരാമിലെ യേശുവിൽ പാർക്കുന്ന കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നെന്ന് വിളിച്ച് പറവീനെന്ന് പറയിച്ചു. അബ്ശലോമിനോട് കൂടെ യെരുശലേമിൽ നിന്നും ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫെൽ എന്ന ഗിലോന്യനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ഇസ്രായേലുടെ ഹൃദയം അബ്ശലോമിനോട് യോജിച്ചുപോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിലാരും അബ്ശലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വഴിത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുകയെന്ന് പറഞ്ഞു. രാജ്യഭൃത്തന്മാർ രാജാവിനോട് യജമാനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവന്റെ ഗൃഹമൊക്കെയും അവനെ പിൻചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ട് ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഹാക്കിൽ നിന്നു. അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരിയത്ത് കൂടി കടന്നുപോയി. എല്ലാ പ്രീത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും രാജാവിന്റെ മുമ്പാകെ കടന്നുപോയി. രാജാവ് ഗിത്യനായ ഇത്ഥായിയോട് പറഞ്ഞതെന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നതെന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോട് ഉറപ്പാർക്കാൻ നീ പരദേശിയും സ്വദേശശ്രേഷ്ഠനും അല്ലയോ? നിന്റെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുക. നീ ഇന്നലെ വന്നതേയുള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തെ പോയി പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോകയാ. ദേഹം വിശ്വസ്തി നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതിന് ഇഥായി രാജാവിനോട്, യഹോവയാണ് യജമാനായ രാജാവേ, യജമാനായ രാജാവ് എവിടെ ഇരിക്കുന്നു? അവിടെ തന്നെ മരണമോ ജീവനോ എന്ത് വന്നാലും അടിയിരിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് ഇഥായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇഥനായ ഇഥായിയും അവന്റെ ആളുകളും അവനോടുകൂടെ കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോൻ തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്ക് വഴിക്ക് പോയി. സാധുക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്തും കൊണ്ടെല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ച് ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മല കയറി ചെന്നു. രാജാവ് സാധുക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകുക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നുന്നതിൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുവാസവും കാണുവാൻ എനിക്കിടയാകും. അല്ല എങ്കിൽ നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകുമെന്നും എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാധോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക. നിങ്ങളുടെ രണ്ട് പുത്രന്മാർ, നിന്റെ മകൻ അഹിമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കിൽ നിന്ന് സൂക്ഷ്മവർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്ക് മരുവിലേക്കുള്ള കടവിങ്കൽ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സാധോക്കും അബ്യാഥാരും ദൈവത്തിന്റെ പെട്ടകം യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി. അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹിതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവിട്ടപ്പോൾ, യഹോവേ അഹിതോഫേലിനെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അർഖ്യനായ ഹൂശായി അങ്കികീറിയും തലയിൽ മണ്ണുവാരിയിട്ടും കൊണ്ട് അവനെതിരെ വന്ന് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശലോമിനോട്, രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം. ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസനായിരുന്നത് പോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് അഹിതോഫേലിന്റെ യോജനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാധുക്കും അബ്യാഥാരുമുണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്നും കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാധോക്കിനെയും അബ്യാഥാരനെയും അറിയിക്കണം. അവനവരുടെ കൂടെ വരുന്ന അവരുടെ രണ്ട് പുത്രന്മാർ, സാധോക്കിന്റെ മകൻ അഹിമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പീൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശലോമും യെരുശലേമിലെത്തി. ദാവീദ് മരമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫിബോശെത്തിന്റെ പ്രജനായ സീബ കോപ്പിട്ട രണ്ട് കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയുടെയും ഒരു തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിന് എന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. തന്റെ യജമാനന്റെ മകൻ അവിടെ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ എരിശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗൃഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. രാജാവ് സീബയോടിത, മെഫിബോശെത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ യജമാനായ രാജാവെ, ഞാൻ നമസ്കരിക്കുന്നു, തിരുമുമ്പിൽ എനിക്ക് ദയവലിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ബഹു റീമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമയി എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്തന്മാരൊക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരും എല്ലാവരും ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ഷിമയി ശപിച്ചും കൊണ്ട് വണ്ണം പറഞ്ഞു, രക്തപാതക നീജ പോ, ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവാ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവ് ആയത്. യഹോവാ രാജ്യത്വം നിന്റെ മകനായ അബ്ശലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിക്കുന്നു. അപ്പോൾ സെരൂയിയുടെ മകനായ അബിഷായി രാജാവിനോട്, ഈ ചത്തനായ എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവനെ തലവെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയിയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്നാർ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബിഷായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിൽ ഈ ബെന്യാമീൻ ഞാൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവീൻ, അവൻ ശപിക്കട്ടെ. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പക്ഷെ യഹോവ എനിക്ക് സങ്കടം നോക്കി. ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിമയെയും മലഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നു ശപിക്കുകയും നടന്നും കൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും മാറി അവരെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവരെ ആശ്വസിച്ചു. എന്നാൽ അബ്ശലോമും ഇസ്രായേലിയരായ ജനമൊക്കെയും അഹീതോഫേലുമായി യെരുശലേമിലെത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർഖ്യനായ ഹൂശായി അബ്ശലോമിന്റെ അടുക്കൽ ചെന്ന് അബ്ശലോമിനോട് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ശലോം ഹൂശായിയോട്, ഇതാകുന്നു പോ, നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം സ്നേഹിതനോടുകൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഹുശായി, അബ്ശലോമിനോട് അങ്ങനെയല്ല, യഹോവയോ ഈ ജനവും ഇസ്രായേലിലൊക്കെയും ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവൻ ആകുന്നു, ഞാൻ അവന്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവന്റെ മകനെയല്ലയോ? ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കും എന്ന് പറഞ്ഞു. അനന്തരം അബ്ശലോം അഹീതോഫേലിനോട്, നാം ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾ ആലോചിച്ചു പറവീൻ എന്ന് പറഞ്ഞു. അഹീതോഫേൽ അബ്ശലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന് എല്ലാ ഇസ്രായേൽ മക്കൾക്കും കേൾക്കും, നിന്നോട് കൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അബ്ശലോമിന്റെ പെന്മാടത്തിന്മേൽ ഒരു കൂടാരമടിച്ചു. അവിടെ അബ്ശലോം എല്ലാ ഇസ്രായേലും കാൺകെ തന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദും അബ്ശലോമിനും അഹീതോഫേലിന്റെ ആചനയെല്ലാം ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അനന്തരം അഹീതോഫേൽ അബ്ശലോമിനോട് പറഞ്ഞത്, ഞാൻ 10,000 പേരെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി നിന്റെ തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിപ്പിക്കും. അപ്പോൾ അവനോടുകൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം വരും. മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കും ഒക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശലോം അർഖ്യനായ ഹുശായിയെ വിളിക്ക, അവൻ അന്റെ അഭിപ്രായം കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹുശായി അബ്ശലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശലോം അവനോട്, ഇന്ന പ്രകാരം അഹീതോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ? അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു ഹുശായി അബ്ശലോമിനോട് പറഞ്ഞെന്നാൽ അഹീതോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടുകൂടെ പാർക്കയില്ല, രാപാർക്കയില്ല. അവൻ ഇപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തെങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോടുകൂടെയുള്ളവർ ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിലെ മണലിൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ചും മഞ്ഞ് മരുഭൂമിയിൽ പൊഴിയുന്നത് പോലെ അവന്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ അവനോടുകൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കുകയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടി എങ്കിലോ ഇസ്രായേലെല്ലാം പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതെ വണ്ണം വരെ അതിനെ നദിയിൽ വലിച്ചു കളയും. അപ്പോൾ അബ്ശലോം എല്ലാ ഇസ്രായേലും അഹിതോഫേലിന്റെ ആലോചനയേക്കാൾ അർഹ്യനായ ഹൂശായുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശലോമിന് അനർത്ഥം പറയേണ്ടത് തന്നെ അഹിതോഫേലിന്റെ നല്ല ആലോചന വ്യക്തമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാരിനോടും ഇന്നിന്ന പ്രകാരം അഹിതോഫേൽ അബ്ശലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്ക് കളവിങ്കിൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏത് വിധേനയും അക്കരെ കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിപ്പാൻ പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹിമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നത് കൊണ്ട് എൻ രോഗേശനരികെ കാത്തു നിൽക്കും. ഒരു വേലക്കാരത്തിൽ ചെന്ന് അവിടെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവനെ കണ്ട് അബ്ശലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരിമിൽ ഒരാളുടെ വീട്ടിൽ കയറി. അവർ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി വീട്ടുകാരെത്തി മൂടുപിരി എടുത്ത് കിണറ്റിന്റെ വായിൽമേൽ വെച്ച് വിരിച്ച് അതിൽ കോതമ്പ് ധരിച്ചിക്കി. ഇങ്ങനെ കാര്യമറിയുവാനിടായില്ല. അബിശലോമിന്റെ പുത്രന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹിമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് ആ സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണുകയാൽ യെരുശലേമിലേക്ക് മടങ്ങി പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് ഇറങ്ങി കയറി ചെന്ന് രാജാവിനെ അറിയിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുകയും ഇന്നിന്ന പ്രകാരം അഹിതോഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്കും യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹിതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി കട്ടടവൻ തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കലറിയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനയീമിൽ എത്തി. അബ്ശലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശലോം യോവാബിനു പകരം അമാസയെ സേനാപതിയാക്കി. അമാസയോ നാഹാശിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബിഗേലിന്റെ അടുക്കൽ ഇത്ര എന്നുപേരുള്ള ഒരു ഇസ്മായേലിയൻ ചെന്നിട്ട് ഉണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലിലും അബ്ശലോമും ഗിലയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമോന്യരുടെ രബ്ബായിൽ നിന്നും നാഹാശിന്റെ മകൻ ഷോബി, ലോ ദബാരിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഹീർ, രോഗലിമിൽ നിന്ന് ഗിലയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അനന്തരം ദാവീദ് തന്നോടുകൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി. അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിന്റെ മുന്നിൽ ഒരു പങ്ക് യോവാബിന്റെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായുടെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് ഗിത്യനായ ഇഥയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതി പേർ പെട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നും കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. രാജാവ് അവരോട് നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിക്കൽ നിന്നു. ജനമൊക്കെയും 100 100 ആയിരം ആയിരമായും പുറപ്പെട്ടു. അബ്ശലോം രാജകുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീൻ എന്ന് രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരൊക്കെയും അബ്ശലോമിനെ അറിയിച്ചു കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടജലനിരത്തേക്ക് ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടിവുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്തെല്ലാവിടവും പരന്നു. അന്ന് വാളിനിരയായാലും അധികം പേർ വനത്തിനിരയായി തീർന്നു. അബ്ശലോം ദാവീദിന്റെ സേവകർക്ക് എതിർപെട്ടു. അബ്ശലോം കോവർക്കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പുതിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന്റെ കീഴേ എത്തി. അവന്റെ തലമുടി കരുവേലത്തിൽ പിടിപെട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർക്കഴുത ഓടി പോയി ഒരുക്കുന്ന അത് കണ്ട് അബ്ശലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നു കണ്ടു എന്ന് പറഞ്ഞ് യോവാബിനെ അറിയിച്ചു. യോവാബ് അതറിയിച്ചവനോട് നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 ശെക്കേൽ വെള്ളിയും ഒരു വരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത് 1,000 ശെക്കേൽ വെള്ളിയും എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈനീട്ടുകയില്ല. അബ്ശലോം രാജകുമാരനെ ആരും തൊടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് രാജാവ് നിന്നോടും അബിഷായോടും ഇഥയോടും ഞങ്ങൾ കേൾക്കുകയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിനെ ഒന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോടകുന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാവ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച നേരം കളയുകയല്ല എന്ന് പറഞ്ഞു. 3 കുന്തവും കയ്യിലെടുത്ത് അബ്ശലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിലകത്ത് കുത്തിക്കടത്തി. യോവാവിന്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശലോമിനെ അടിച്ചു വന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമാറി. അബ്ശലോമിനെ അവർ എഴുന്നെടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേലിലൊക്കെയും താൻസാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശലോം ജീവനോടിരിക്കുന്ന സമയം എന്റെ പേര് നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ താഴ്വരയിലെ തൂണെടുത്തു നാട്ടിയ അതിന്റെ പേർ തന്റെ പേർ വിളിച്ചിരുന്നു. അതിനിന്നുവരെ അബ്ശലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിന്റെ മകനായ അഹീമാസ് ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട് യഹോവ അവനു വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാവ് അവനോട് നീ ഇന്ന് സദ്വർത്താനമാവുകയല്ല, ഇന്ന് ഒരു ദിവസം സദ്വർത്താനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്താന ദൂതനാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാവ് കുശ്യനോട് നീ കണ്ടത് രാജാവിനെ എന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. കുശ്യൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹീമാസ് പിന്നെയും യോവാബിനോട് ഏതായാലും ഞാനും കുശന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ് എന്റെ മകനെ നീ എന്തിനോടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും ഏതായാലും ഞാൻ ഓടുമെന്ന് പറഞ്ഞതിനെ ഞാൻ എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കുശനെ കടന്നുപോയി. എന്നാൽ ദാവീദ് 2 പടിവാതിലിനും മധ്യയിരിക്കയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിനും മീതെ മതിലിന്റെ മുകളിൽ കയറി കലിയുറത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നു കണ്ട് ഒരാൾ കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചറിയിച്ചു. അവൻ ഏകനെങ്കിൽ സദ്വർത്താനം കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്ന് അടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വന്നും കണ്ടു. കാവൽക്കാരൻ വാതിൽ കാൽക്കുന്നവനോട് ഇതാ പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നു എന്ന് പറഞ്ഞു. അവനും സദ്വർത്താനക്ക് ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ് അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവിന്റെ നേരെ ഒരുങ്ങിയവരെ ഏൽപ്പിച്ചു നിന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അബ്ശലോം കുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അഹീമാസ് യോബാബ് രാജാവിന്റെ അഹിമാസ യോബാബ് രാജാവിന്റെ വൃത്യനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു. എന്നാൽ അതെന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്കുക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്ന് ഉടനെ കുശ്യൻ വന്നു, യജമാനായ രാജാവിനിതാ നല്ല വർത്തമാനം. എന്നോട് എതിർത്ത് എല്ലാവരോടും യഹോവയെന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കുശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കുശ്യനോട്, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് കുശ്യൻ, യജമാനായ രാജാവിന്റെ ശത്രുക്കൾ നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുശ്യനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്സലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്സലോമേ, എന്റെ മകനെ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പറയുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി, ആദ്യ മുതലും എന്നേക്കും തന്നെ, ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള വളരെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. നല്ല ഒരു പ്രഭാതം വീണ്ടും കർത്തൃസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടായിരുന്നുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങളെ കരുതുന്ന, ചേർത്ത് പഠിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൊമ്പരങ്ങളെയും അസ്വസ്ഥതകളെയും പ്രലോഭനങ്ങളിൽ കൂടി വഴിവിട്ടുപോയ ജീവിത അനുഭവങ്ങളെ അനുതാപത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവം തന്ന ഏറ്റവും വലിയ അവസരമായി നമുക്ക് ഈ നിമിഷത്തെ പരിഗണിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസാന്നിധ്യ ബോധം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിൽ പകർന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. ഇതിനാരംഭം കുറിക്കുകയും ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകാൽ അന്നി മാമനച്ചൻ, അന്നി വി സി വർഗീസച്ചൻ, ഐസക് ബി പ്രകാശച്ചൻ, ജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകാൽ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം സജീവമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തമ്പാൻ വർഗീസച്ചനെയും അന്യപാർന്ന ശുശ്രൂഷയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദൂരെയും സമീപത്തും ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ആശംസിക്കുകയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ ഒരു ഗീതം, 150-ാമത്തെ ഗീതം, യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി ഞാൻ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകു രക്ഷയെ എന്ന ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം.
യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ. ഉന്നതീവെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, ഉന്നതീവെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ. പാപം ചെയ്തിടാത്തവനേ, പരിക്ഷീണനായവനേ, പാപം ചെയ്തിടാത്തവനേ, പരിക്ഷീണനായവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമാരേ, എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ. ചപ്പരോഗമേറ്റവനേ, പാപിയായി തീർന്നവനേ, പാപരോഗമേറ്റവനേ, പാപിയായി തീർന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും, എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും, നിനക്കായിട്ടെന്നും ഞാൻ നീ ജീവിക്കും നിശ്ചയം, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ. സ്വീകരിക്കായ ഇന്ന് ആത്മദേഹി ദേഹത്തെയും, സ്വീകരിക്കായ ഇന്ന് ആത്മദേഹി ദേഹത്തെയും, തരുന്നു നിൻ കൈകളിൽ തീർക്കായ നിന്റെ ഹിതം പോ, തരുന്നു നിൻ കൈകളിൽ തീർക്കായ നിന്റെ ഹിതം പോ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ. എന്റെ പാപഭാരവുമായി വല്ലഭായി ഗുരക്ഷയേ.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ ഞങ്ങളുടെ സ്മരണവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന പശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരവലമായ കർത്താവ് യേശുമേശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയമുർത്തം അറിയുമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവതമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണം.
പറിക്കുമോ, കർത്താവെ നീയല്ലാതെ എന്റെ ആശ്രയമാരാകുന്നു, എന്റെ രഹസ്യങ്ങൾ എത്രയും വിസ്മരണീയമാകുന്നു. നിനക്ക് സ്തുതിയും നിന്റെ ശോഭയാലല്ല ഇപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹിതന്മാർ ഭാഗ്യവാന്മാരാകുന്നു. നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന എന്റെ ദൈവമേ, നിന്റെ കൃപയാൽ ദുർവിചാരങ്ങളാകുന്ന വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. ഞാൻ ഈ ലോകം വിടുന്നതിന് മുൻപേ നിന്റെ പരിശുദ്ധ പ്രകാശമാകുന്ന വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ കാഴ്ചയുടെ ശോഭ എനിക്ക് ആഹാരമായിട്ട് നൽകണമേ. നിന്റെ നിത്യതയുടെ മടിയിൽ മറവായിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പാനീയമായിട്ട് എനിക്ക് നൽകണമേ. എന്റെ കർത്താവേ, എന്നെ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിന്റെ അവയവമാക്കി തീർക്കണമേ. നല്ലവനായ കർത്താവേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്നെയുള്ള സ്നേഹവും ഭക്തിയും എനിക്ക് നൽകണമേ. ശാശുക്കളുടെ അസ്തുതയ്ക്ക് പാത്രമായിരിക്കുന്ന നിന്റെ ജാതിയെ നിന്റെ ശ്രീപാട ചിറങ്കീഴെ മറച്ചു കൊള്ളണമേ. വിശ്വാസികളായി വാങ്ങിപ്പോയവരുടെ മുഖത്ത് നിന്റെ പ്രകാശത്തെ ശോഭിപ്പിച്ചിരിക്കുകയും ചെയ്യണമേ. ദൈവമേ, എന്നേക്ക് നിനക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു.
പരാധീരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ സ്നേഹമുള്ള വിശ്വാസികളെ, ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം നമുക്ക് വീണ്ടും കൃപയേർലിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ ആദരവോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ഉറപ്പിക്കുന്നത് പോലെ നല്ല ഒരു ബുധനാഴ്ചയുടെ വീണ്ടും മുഖം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മീയ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളിൽ കൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ ഒരേ മനസ്സോടെ യോജിപ്പാൻ തന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ എത്ര ഓർത്താലും നമുക്ക് മതിയാവില്ല. പ്രതികൂലതകളും പ്രയാസങ്ങളും ഒക്കെ ഈ ലോകം പ്രലോഭനങ്ങളും ഒക്കെ ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെ ഇതിന്റെയൊക്കെ ഭാഗമാകുമ്പോഴും ദൈവം നമ്മളെ തന്റെ ബലമുള്ള ചിറകും കീഴിൽ ചേർത്ത് അവന്റെ ആരാധനയ്ക്കും അവന്റെ അവരോടുള്ള പ്രാർത്ഥനയ്ക്കും നമ്മളെ യോഗ്യരാക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്രമാത്രം ദൈവത്തോടടുക്കുന്നുവോ അത്ര മാത്രം ദൈവകരങ്ങൾ നമ്മളെ എപ്പോഴും ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. 57 സങ്കീർത്തനം 3 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന നമ്മളെ വീഴ്ചയിലേക്ക് നയിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, അവരെ പറ്റി മാത്രമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ. എന്നാൽ നാം അറിയാതെ നമുക്ക് ചുറ്റും നമ്മളെ തിന്മയുടെ പദങ്ങളിലേക്ക് വീഴ്ത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ ദൈവം സംരക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല, നമ്മൾ അറിയാറുമില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ദൈവസന്നിധിയിലേക്കുള്ള ആഗമനത്തിന് കുറെ കൂടെ ആപാർത്ഥതയും കുറെ കൂടെ താല്പര്യവും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നമ്മളെ അനുദിനം താങ്ങുന്ന ദൈവകരങ്ങളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ഓർത്ത് മഹത്വപ്പെടുത്താം. പ്രത്യേകമായിട്ട് നിങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയമായി അർപ്പിക്കാനുള്ള ഒരു സംഗതി, നമുക്കറിയാമല്ലോ നമ്മുടെ സഭയില് ഒരുപാട് ഭദ്രാസനങ്ങൾ മെത്രാപോലിത്തന്മാരുടെ അഭാവം കൊണ്ട് നമ്മുടെ ഭദ്രാസനം ഉൾപ്പെടെ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ ഭദ്രാസനങ്ങളിലൊക്കെ ആത്മീയപിതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം നാളുകളായി പരിശുദ്ധ സഭ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ എപ്പിസ്കോപ്പൽ സെനഗോദോസിന്റെ അപ്പോയിന്റ്മെന്റോടുകൂടെ സിനഡ് 7 ആളുകൾ നമ്മുടെ ഭദ്രാസന യോഗം സഭയുടെ അസോസിയേഷൻ 7 ശ്രേഷ്ഠരായ വൈദികരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. അവരെ രണ്ടാം സ്ഥാനമൊക്കെ കൊടുത്ത് അടുത്ത ദിവസം അവരുടെ മഹാപുരോഹിത ശുശ്രൂഷ തലങ്ങളിലേക്ക് ശുശ്രൂഷിക്കത്തക്കവണ്ണം അവരെ സഭ ആകമാനം ഒരുക്കുന്ന വലിയ ശുശ്രൂഷ നടക്കുക. തീർച്ചയായിട്ടും ഈ സഭയിലെ ഓരോ മക്കൾക്കും അവരുടെ ആത്മീയ പിതാക്കന്മാര് എങ്ങനെയാവണം എന്നുള്ളതിൽ പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനും അവകാശപ്പെട്ടവരാണ്. നമ്മളെ നയിക്കേണ്ട പിതാക്കന്മാരുടെ ദർശനബോധവും ആത്മീയ ജീവിതവും അവരുടെ ആത്മീയ പരിപോഷണവും പരിപക്വതയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും അതിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമാകുവാനും തീർച്ചയായിട്ടും പട്ടത്വവും മേൽപ്പട്ടത്വവും ഒക്കെ മനുഷ്യനൊരു മുഖാന്തരം മാത്രമേ ഉള്ളൂ, അത് നൽകുന്നത് ഉയരത്തിലെ ദൈവമാണ്. നമുക്കറിയാം ചരിത്രം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, മനുഷ്യൻ ഒരു മുഖാന്തരം മാത്രമായി നിലനിൽക്കുമ്പോഴും ഉയരങ്ങളിൽ നിന്ന് ദൈവം സ്വർഗം തുറന്നാണ് ഇവരെയൊക്കെ ആ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ പട്ടക്കാരെ മേൽപ്പട്ടക്കാരെയൊക്കെ സ്ഥാനത്തേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് സ്വർഗത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ നിർവഹിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനും ആ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കടപ്പാടിന്റെയും കൂടെ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം നല്ല രീതിയിൽ ദൈവഹിതം പോലെ നിർവഹിക്കത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീയ ബോധ്യം ഈ പിതാക്കന്മാർക്കൊക്കെ ലഭ്യമാകുവാനും എല്ലാ പട്ടക്കാർക്കും ലഭ്യമാകുവാനും നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് എല്ലാ മനുഷ്യരും പരിശുദ്ധ പിതാക്കന്മാരെയും ആത്മീയമേല ദീക്ഷന്മാരെയും കുറ്റപ്പെടുത്തുവാനും അവരുടെ വിശ്വാസത്തെ തേച്ചു മായ്ച്ചു കളയാനും ഇങ്ങനെയൊന്നും ഒന്നുമില്ലെന്ന് ദൈവം പോലും ലോകത്തിലില്ലെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സെക്കുലറിസം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ വലിയൊരു വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ അന്യമതസ്ഥരും ദൈവവിശ്വാസികളെ ചെറിയ ഒരു വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ ചീഞ്ഞ അനുഭവത്തിലേക്ക് നയിക്കാൻ ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുത് അത് വലിയത പർവ്വതീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന താല്പര്യം വഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പഴുതുപോലും ഇല്ലാതെ വളരെ ശ്രദ്ധയോടെ ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു ബോധ്യവും ദൈവ സംരക്ഷണവും ദൈവകാവലും അതിനനുസൃതമായ സമർപ്പണ ജീവിതവും ഒക്കെ ഇവർക്ക് ലഭ്യമാകാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അതിശക്തമായി ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസച്ചനാണ്. നമുക്കറിയാം ഈ പ്രാർത്ഥനയുടെ ഒരു ഉറച്ച നേതൃത്വമാണ് അച്ഛന്. ഒരു പക്ഷേ അച്ഛന്റെ ശബ്ദമൊന്നും എപ്പോഴും ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിലും അച്ഛൻ എപ്പോഴും അദൃശ്യമായി അല്ലെങ്കിൽ എപ്പോഴും സൈലന്റായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഇതിനു വേണ്ട എല്ലാ കൈത്താലങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നൽകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവമുമ്പാകെ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛന് ധ്യാനം നിർവഹിക്കുന്നതാണ്. മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ അതിഭക്ഷണവും എന്നുള്ള തുടങ്ങുന്ന 2-3 ഈരടികൾ ദൈവമുമ്പാകെ സമർപ്പിക്കുക.
അതിഭക്ഷണവും ലഹരിയേഴും സാധനമെന്നിവയൊന്നിലുമേ പ്രിയമില്ലാതെയിരിക്കുന്നൃമ്മല ചിത്തം നൽകണമേ കർത്താവേ ഉന്നതഭാവം തന്നെ താനെ നടിക്കാത്ത നികളമാശേഷ ഭാഗറ്റുന്ന റുമ്മാല ചിത്തം നൽകണമേ ഉന്നത സിംഹാസനമല്ല നിസ്സാരമതെന്നോർക്കുന്ന അധികാര സമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ കർത്താവെ ദുർമത്സരമിങ്ങേശീടാത്തതുമെപ്പോഴും തിന്മയിൽ ശങ്ക കലർന്നതുമാ നിർമ്മല ചിത്തം നൽകണമേ അന്യായത്തിൽ നിന്നന്തേ കൈകൾ വിരമിച്ചിടട്ടെ സൽക്കർമ്മങ്ങൾ കായവകൾ നീട്ടപ്പെടുവാറാകട്ടെ എൻ കാലുകൾ ദൂർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ തന്മാർഗത്തിൽ കൂടി സദാ ഞാൻ അടിയൂന്നി നടക്കണമേ.
തിരുവചന ധ്യാനത്തിനായി വന്നി തമ്പാൻ വർഗീസച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജേഷ് അച്ഛൻ. ഗുഡ് മോർണിംഗ് എവരി വൺ. ദൈവനാമത്തിൽ എവർക്കും സ്നേഹവന്ദനം. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, തന്നെ കേൾക്കുന്ന എവരുമേ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഒരു അവസരം കൂടി ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്നവർ ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ പ്രഭാതവും ഓരോ സന്ധ്യയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രസക്തമായും അപ്രധാനമായും കടന്നു പോകുമ്പോൾ ആഴ്ചയിലെ ബുധനാഴ്ച നമുക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് കാണാവുന്നതാണ്. വചനം കേൾക്കുവാനും ഗീതങ്ങൾ ആലപിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഏകചിന്തയോടെ ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കുവാനുമുള്ള അസുലഭമായ സന്ദർഭമാണ് ദൈവം നമ്പുരാൻ ഒരുക്കി തന്നിരിക്കുന്നത്. നാം അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനേകർക്കും അതിനുള്ള അവസരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതും നിർഭാഗ്യമായ കാര്യമാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്നും നാളെയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പന്ന്യരാജേഷത്തിനത് വ്യക്തമാക്കിയുണ്ടായി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗീകരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട 7 സന്യാസിമാർ, 7 റമ്പാന്മാർ നാളെ പ്രഭാതത്തിൽ സഭയുടെ മിത്രാപുരത്തന്മാരായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് അവരോധിക്കപ്പെടുകയാണ്. പരിശുദ്ധ കതോലിക്ക ബാവായും സഭയുടെ മിത്രാപുരത്തന്മാരും വൈദിക സമൂഹവും വിശ്വാസികളും ചേർന്ന് ആരാധനയിൽ ഒന്നാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും അവരെ ആ സ്ഥാനത്തിന് യോഗ്യരാക്കി പരിപൂർണതയിലേക്ക് വരുത്തുകയും ചെയ്യുകയാണ്. നമുക്കും ദൂരെ ഇരുന്ന് ഒരുപക്ഷെ അത് ലൈവിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജോലി തിരക്കിനിടയിൽ നമുക്കത് കാണുവാൻ സാധിച്ചില്ലെന്ന് വരും. എന്നാലും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കുമെന്നുള്ളത് നിസ്സക്തമായ ഒരു കാര്യമാണ്. ദൈവമേ, ഈ അഭിഷേകം ചെയ്യപ്പെടുന്ന പിതാക്കന്മാർ സഭയ്ക്ക് മുതൽക്കൂട്ടായി തിരുസഭയുടെ കെട്ടുപണിക്ക് പ്രയോജനപ്പെടുന്ന പാത്രങ്ങളാക്കി തീർക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്ക ബാബായുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, പിത്രാപോലിത്തന്മാർക്ക് അവരുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇതിനെ ധന്യമാക്കി തീർക്കുവാൻ ദൈവം കെൽപ്പും കഴിവും പ്രാപ്തിയും ആത്മീയ നിറവും നൽകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റൊരു പരിശുദ്ധ നോമ്പിലേക്ക് നാം കടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ശൂനോയോ നോമ്പ് ആരംഭിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ അമ്മ പരിശുദ്ധ കന്യമറിയ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുവാൻ സഭ ഒരുങ്ങുകയാണ്. ഓരോ നോമ്പിന്റെയും പ്രാധാന്യം നമുക്കറിയാം. എത്രമാത്രം അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ആത്മീകമായ ഒരു വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നോമ്പ് നോക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 18:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 18:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. Acts of the Apostles, chapter 18, verses 24 through 28. ഞാൻ ആദ്യം മലയാളത്തിൽ നിന്ന് വായിക്കുകയാണ്. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാകൃത്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായിട്ടു. യേശു തന്നെ ക്രിസ്തുവെന്ന് അവൻ തിരുവഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇത് വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ ഇപ്രകാരം വായിക്കാൻ സാധിക്കും. Meanwhile, a Jew named Apollos, a native of Alexandria, came to Ephesus. He was a learned man with a thorough knowledge of the scriptures. Verse 25. He had been instructed in the way of the Lord, and he spoke with great fervor, and taught about Jesus accurately, though he knew only the baptism of John. Verse 26. He began to speak boldly in the synagogues. When Priscilla and Aquila heard him, they invited him to their home and explained to him the way of God more adequately. Verse 27, when Apollos wanted to go to Achaia, the brothers encouraged him and wrote to the disciples there to welcome him. On arriving, he was a great help to those who by grace had believed. Last verse, for he vigorously refuted the Jews in public debate, proving from the scriptures that Jesus was the Christ. ഇതാണ് ഈ വേദഭാഗം. ഇവിടെ 2-3 ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ഈജിപ്തിലെ അലക്സാന്ദ്രിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം എഫേസോസിലാണ്. എഫേസോസിൽ അദ്ദേഹം സിനഗോഗിൽ പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. എഫേസോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എഫേസോസ് വാസ് ദ സിറ്റി, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ റോമൻ പ്രോവിൻസ് ഇൻ ഏഷ്യ. ഏഷ്യയിലുള്ള റോമൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് എഫേസോസ്. അതുപോലെ തന്നെ വളരെ കൊമേഴ്ഷ്യലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വ്യാപാര കേന്ദ്രമാണ്. ദ സിറ്റി ഹാഡ് ലാർജ് ഹാർബർ, ഒരു വലിയ തുറമുഖമുള്ള പട്ടണമാണ്. അതുപോലെ തന്നെ ഡയാനയുടെ വലിയ ക്ഷേത്രമുള്ള ഒരു പട്ടണമാണ്. ഡയാന എന്ന് പറയുന്നത് അറിയാം നമുക്ക്, ഒരു ദേവതയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ആളാണ്. ഒരു വൺ ഓഫ് ദ സെവൻ വണ്ടേഴ്സ് ഓഫ് ദി ഏർലി വേൾഡ്, ലോകത്തിലെ ഏഴ് പുരാതന എന്താ പറയുന്നത്, ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ അതിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ എഫേസസ്. അവിടെയാണ് ഇപ്പോൾ അപ്പല്ലോസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം സിനഗോഗിൽ പ്രസംഗിക്കുകയാണ്. കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം സൂക്ഷ്മമായി യേശുവിന്റെ വസ്തുത പ്രസ്താവിച്ച് ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായിട്ട് പ്രസ്താവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ എത്രമാത്രം ഈ യഹൂദനായിരിക്കെ തന്നെ അപ്പല്ലോസ് എത്രമാത്രം ക്രിസ്തുവിലുള്ള വിശ്വാസം അവന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മളത് വായിക്കുമ്പോൾ അപ്പല്ലോസിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പഠനം ഇവിടെ നടത്തുവാൻ സമയമില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ഓർക്കുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പക്ഷെ പലരെയും നമ്മൾ അപ്രസക്തരായിട്ട് അപ്രധാനമായിട്ട് അവഗണിക്കുന്ന ചില ഒരു പ്രവണതയുണ്ട്. ഈ അപ്പല്ലോസിനെ കുറിച്ചും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അപ്പല്ലോസിനെ കൂടുതൽ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ അവൻ ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് അപഗ്രഥിക്കുവാനോ നമുക്ക് ആർക്കും പലപ്പോഴും സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവഗണിക്കുന്ന പല കഥാപുരുഷന്മാരും വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ അപ്പല്ലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറിയ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു വലിയ അനുഭവത്തിലേക്ക് വളരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, വിശ്വാസത്തിന്റെ ചെറിയ ഒരു അനുഭവത്തിൽ നിന്ന് വലിയൊരു അനുഭവത്തിലേക്ക് അപ്പല്ലോസ് വളരുന്നതായിട്ട് ഈ ഏതാനും വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ അഡ്ജക്റ്റീവ്സ് പഠിക്കാറുണ്ട്. അഡ്ജക്റ്റീവ്സിനകത്ത് സിമ്പിൾ അഡ്ജക്റ്റീവ്സ് ഉണ്ട്, കമ്പാരിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഉണ്ട്. അത് നമ്മള് ഇപ്പം ഉദാഹരണത്തിന് ഗുഡ് എന്നും ബെറ്റർ എന്നും ബെസ്റ്റ് എന്നും പറയുന്ന പോലെ ഈ അപ്പല്ലോസിന്റെ വളർച്ച ഏകദേശം അതുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു സൂപ്പർലേറ്റീവ് ലെവലിലേക്ക് അപ്പല്ലോസ് അദ്ദേഹത്തിന്റെ വിശ്വാസം വളർത്തിയെടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് അദ്ദേഹം മാത്രം പ്രയത്നിക്കുന്നുകൊണ്ടല്ല, അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും മെന്റർ ചെയ്യുകയും ചെയ്യുന്ന ഏതാനും ആളുകളെ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു ചെറിയ നാമ്പ് ഉണ്ടെങ്കിൽ ആ നാമ്പിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തുക എന്നുള്ളത് മറ്റുള്ള വിശ്വാസികളുടെ കടമയാണ്, ജോലിയാണ് എന്നുള്ളത്, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കൂടി ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഒന്നാമത്, അപ്പല്ലോസ് യേശുവിനെ പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നു. 25 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്വിലയോടും പ്രിസ്കയോടും ബന്ധപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ ശക്തിയും പ്രാഗൽഭ്യവും നേടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവനിലുള്ള അടിസ്ഥാനപരമായ ചില അവന്റെ അറിവുകൾ എങ്ങനെയാണ് അവൻ വളർത്തിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ സാമീപ്യവും സാന്നിധ്യവും സഹകരണവും അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഒരു വ്യക്തി വളർന്നു വരുന്നത്. നമ്മുടെ ഇടയിൽ അനേകം അപ്പല്ലോസ്മാരുണ്ട്, കഴിവുള്ള അനേകം വ്യക്തികളുണ്ട്, ചില കുട്ടികളുണ്ട്, ചില പ്രായമുള്ളവരുണ്ട്, ചില യുവാക്കന്മാരുണ്ട്. അവരുടെ അറിവിനും അവരുടെ പ്രസംഗ ചാതുര്യത്തിനും ഒക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവരെ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഒരുക്കി കൊടുക്കാറില്ല. ഈ അപ്പല്ലോസിനെ നോക്കുക, അവന്റെ അനുഭവത്തിൽ അവൻ യേശുവിനെ കുറിച്ചുള്ള അറിവുള്ളവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രമാണ് അവൻ പഠിച്ചിരുന്നത്. പക്ഷെ യേശുവിനെ കുറിച്ച് അവൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. അവസാനം 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ 28-ാം വാക്യം, അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരെ പരസ്യമായി ഡിബേറ്റിൽ ഖണ്ഡിക്കുവാൻ അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കുവാൻ, ഹി റെഫ്യൂട്ടഡ് ദ ജൂസ് ഇൻ പബ്ലിക് ഡിബേറ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്രമാത്രമുള്ള ശക്തിയും കൃപയും ബലവും അവൻ അവന്റെ വിശ്വാസത്തിൽ നേടിയെടുക്കുന്നത് അപ്പല്ലോ അക്വിലായുടെയും പ്രിസ്കയുടെയും സാന്നിധ്യവും സാമീപ്യവും അവരുടെ മെന്റർഷിപ്പും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു വ്യക്തമായ സംഗതി, ഒരു വ്യക്തിയിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാൻ അവൻ തന്നെ പരിശ്രമിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ സഹായം കൂടി ആവശ്യമാണ്. നമുക്കറിയാമല്ലോ സഭയെ കുറിച്ച് പറയുന്നത് സഭ ഒരു ഒരു ശരീരമാണ്. ഒരു ശരീരമായിട്ട് സഭയെ കാണുമ്പോൾ അതിലെ ഓരോ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു പക്ഷേ അപ്രധാനമെന്ന് തോന്നാവുന്ന ചില അവയവങ്ങൾ ശരീരത്തിനുണ്ടെങ്കിൽ അതിന് ചില സമയത്തൊക്കെ ഉപയോഗമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കയ്യോ കാലോ ഒന്ന് ഒടിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് കാസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ഒരു അനുഭവത്തിലായി കഴിയുമ്പോൾ നമുക്കറിയാം ആ അവയവം കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടായിരുന്നുവെന്ന്. ക്രിസ്റ്റഫർ റീവ് എന്ന് പറയുന്ന ആക്ടർ, നമുക്ക് പലർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അയാളാണ് സൂപ്പർമാൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അയാൾക്ക് സംഭവിച്ചത് എന്താണ്? അയാൾ ഇതിനൊക്കെ ശേഷം അദ്ദേഹം കഴുത്തിന് താഴോട്ട് അദ്ദേഹം തളർന്നുപോയി കിടക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ആ സമയത്ത് അയാൾ പറഞ്ഞതാണ്, യു ഡോണ്ട് റിയലൈസ് വാട്ട് എ പ്രോബ്ലം ആൻ ഇച്ചി നോസ് ഇസ് അൺലെസ് യു ഹാവ് നോ വേ ടു സ്ക്രാച്ച് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് ഒന്ന് ചൊറിയുന്നു, അത് ചൊറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ കൈയും കാലും തളർന്നിരിക്കുകയാണ്, നിങ്ങളുടെ ശരീരം തളർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കൈയുടെ ഉപയോഗം, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെ ഈ ഇച്ചിനോസ് നമ്മളെ ബോധർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്രമാത്രം ശരീരത്തിന്റെ അവയവങ്ങൾ പ്രാധാന്യമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ സഭയിൽ ഓരോ വ്യക്തിയും, സമൂഹത്തിലെ ഓരോ വ്യക്തിയും, നമ്മളൊരുപക്ഷെ ഒരാളിനെ അപ്രധാനമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയോഗ്യനെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിവില്ലാത്തവനെന്ന് ചിന്തിച്ച് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയും സഭയിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. വിശ്വാസത്തിൽ അയാൾ ഒരു അമൂല്യമായ ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അപ്പല്ലോസിന്റെ ക്രെഡൻഷ്യൽസ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ടു, ഹി വാസ് എ ലേണഡ് മാൻ, വളരെ അറിവുള്ള ഒരു വ്യക്തിയായിട്ട് അവനെ കാണുന്നുണ്ട്. വിത്ത് എ തറോ നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ, തിരുവെഴുത്തുകളെ കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവ് അവനുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ഇൻ ദ വേ ഓഫ് ദ ലോർഡ്, ക്രിസ്തുവിന്റെ മാർഗത്തിൽ അവൻ അഭ്യാസം ലഭിച്ചവനാണ്. ഇങ്ങനെയെല്ലാം ഉള്ള അവന്റെ ജീവിതത്തിന്റെ ഗുണഗണങ്ങളും പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പല്ലോസിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഈ അപ്പല്ലോസിന്റെ വിശ്വാസത്തിലുള്ള ഒരു പ്രോഗ്രഷൻ നമ്മൾ കാണുന്നുണ്ട്. അവൻ എങ്ങനെയാണ് അവനിലുണ്ടായിരുന്ന വിശ്വാസത്തെ അവൻ വളർത്തിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ അക്വിലായുടെയും പ്രിസ്കില്ലായുടെയും ഈ അപ്പല്ലോസിന്റെ ജീവിതത്തിലെ ഇടപെടൽ, അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ സ്വാധീനം അവന് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിയാമായിരുന്ന ഒരാൾ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുക മാത്രമല്ല യഹൂദന്മാരെ പരസ്യമായി തോൽപ്പിക്കുവാൻ പ്രാപ്തനായി തീർന്നത് രണ്ട് വ്യക്തികളുടെ സ്വാധീനം കൊണ്ടാണ്. ഒന്നാമത്, അവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ പ്രസംഗം ഒരുപക്ഷെ പൂർണ്ണമായിരുന്നില്ല. പ്രിസ്കില്ലായും അക്വിലായും അപ്പല്ലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ കാണുന്നു, കേൾക്കുന്നു, തിരിച്ചറിയുന്നു, അവനുള്ള കഴിവുകളെ മനസ്സിലാക്കുന്നു, അവനെ തങ്ങളോട് ചേർത്ത് നിർത്തി അവനെ ഒരു കഴിവുള്ള വ്യക്തിയായിട്ട് ഉയർത്തിയെടുക്കുക. ക്രിസ്തുവിന്റെ ചരിത്രത്തിലുള്ള സ്ഥാനമൊക്കെ അപ്പല്ലോസിന് അറിയാമായിരുന്നു. പക്ഷെ ക്രിസ്തു ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമാണ് എന്ന് അവന് പ്രസംഗിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. നമുക്കറിയാം, ഒരു ഒരു ഡയമണ്ട്, ഒരു വജ്രം, അത് പോളിഷ് ചെയ്ത് അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴിയുമ്പോഴാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ അത് വെറും റഫായിട്ടിരിക്കുമ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല. അത് അതിനറിയാവുന്ന ഒരു ശില്പി അതിന് ശരിയായ വിധത്തിൽ അതിനെ കട്ട് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് അതിനെ മിനുക്കിയെടുത്ത് ഭംഗിയായിട്ട് അതിന്റെ അതിന്റെ എല്ലാ ക്യാരക്ടറും വെളിവാകുമ്പോഴാണ് ആ ഒരു ഡയമണ്ട് ഒരു ജുവലായി മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ അപ്പല്ലോസിന് ചില കഴിവുകളുണ്ട്, ചില അറിവുകളുണ്ട്, ചില കാര്യങ്ങളിൽ അവൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ പ്രസംഗിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അവനിലുള്ള കുറവുകളെ കണ്ടെത്തി, അല്ലെങ്കിൽ കഴിവുകളെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവന്റെ കുറവുകളെയും കണ്ടെത്തി അവനെ കഴിവുള്ള നിറവുള്ള ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് അക്വിലാസും പ്രിസ്കയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനേകം ആളുകളെ ഓരോ ദിവസവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ പലപ്പോഴും ദേവാലയത്തിൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ വന്ന് വളരെ അഭിനന്ദിച്ച് പറയാറുണ്ട്. ചില ആളുകൾ അതിലുള്ള കുറവുകൾ കാണിച്ചു തരാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാകണം. അത് ഞാൻ ഇതിലേക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ ആത്മീകമായിട്ട് മാത്രമല്ല അവന്റെ മാനസികമായിട്ട് കൂടി വളർത്തുവാൻ പ്രയോജനപ്പെടുന്ന ഒരു അനുഭവമാണ്. ഇവിടെ അപ്പല്ലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും സ്ഥാനം അപ്പല്ലോസിന്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി, എത്രമാത്രം അദ്ദേഹത്തെ വളർത്തുവാൻ പ്രയോജനപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നാല് കാര്യങ്ങളാണ് അക്വിലാസും പ്രിസ്കില്ലയും ഇവിടെ ചെയ്യുന്നത്. ഒന്നാമത്, എൻഗേജ്ഡ് അപ്പല്ലോസ് തങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ ക്ഷണിക്കുകയാണ്, ജീവിതത്തിൽ അവനെ ഉൾക്കൊള്ളുകയാണ്, അവനെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനുള്ള കഴിവും അവന്റെ പ്രാഗൽഭ്യവും മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവനുള്ള കുറവുകളെ കണ്ടെത്തിയിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ ക്ഷണിക്കുന്നു. അവനെ ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് ക്രിസ്തുവിന്റെ നല്ല സുവിശേഷകനായി, നല്ലൊരു ഭടനായി, നല്ലൊരു സേവകനായി അവനെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെയും പല ആളുകളെയും നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഒരുപക്ഷെ അച്ഛന്മാരായിരിക്കാം, മെത്രാച്ഛന്മാരായിരിക്കാം, ഉപദേശികളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളായിരിക്കാം. അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും. നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടിയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. നമുക്കെല്ലാം പലരുടെയും ആതിഥ്യം പലപ്പോഴും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലരെയും പലർക്കും ആതിഥ്യം കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തികളുമായിട്ടുള്ള സ്വാധീനം, അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം നമ്മൾ എത്രമാത്രം അതിലൂടെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അക്വിലാസും പ്രിസ്കില്ലയും അവനെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ സന്തോഷത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക ഒന്നാമത്തെ കാര്യമാണ്. ആളുകളും മറ്റുള്ളവരെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരുപക്ഷെ സന്തോഷത്തോടെ ആയിരിക്കത്തില്ല അവരെ സ്വീകരിക്കുന്നത്. ആ ഒരു പ്രവണത മാറ്റിയെടുക്കുവാൻ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമുക്ക് ആതിഥ്യ മര്യാദ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. രണ്ടാമത് ദേ ഡിസൈപ്പിൾഡ് ഹിം. അക്വിലാസും പ്രിസ്കില്ലയും അപ്പല്ലോസിനെ ഒരു ശിഷ്യനാക്കി മാറ്റുകയാണ്. അവന്റെ വിശ്വാസത്തിന് അവന്റെ അറിവിന് കൂടുതൽ വ്യക്തത വരുത്തി ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ അവനെ പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അവൻ എവിടെയെല്ലാം വിട്ടുപോയിട്ടുണ്ട്, എവിടെയെല്ലാമാണ് അവന്റെ കുറവുകളുള്ളത്, അവന്റെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ദൈവശാസ്ത്രത്തിന്റെ അവന്റെ പ്രസംഗത്തിന്റെ കുറവുകൾ എവിടെയെല്ലാമാണ് എന്ന് കണ്ടെത്തി അവിടെയെല്ലാം അത് ഫില്ല് ചെയ്യുവാനായിട്ട് അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ടച്ചിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു എൻകറേജ് ഹിം, അവനെ ധൈര്യപ്പെടുത്തുവാൻ അവർ അവരുടെ സഹായ ഹസ്തം നീട്ടുകയാണ്. അപ്പല്ലോസിനെ കൂടുതൽ എൻകറേജ് ചെയ്യുവാൻ, അവനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ പ്രവൃത്തിയിൽ അവനെ കൂടുതൽ ഉത്സുകനാക്കി പ്രഗത്ഭനാക്കി തീർക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ സഹായ ഹസ്തം നീട്ടുന്ന രണ്ട് വ്യക്തികളെയാണ് കാണുന്നത്. ഫൈനലി ദേ എൻഡോഴ്സ്ഡ് ഹിം, അത് അവരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അയക്കുമ്പോൾ അഖായയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടത്തേക്ക് ഒരു ലെറ്റർ ഒക്കെ കൊടുത്തു വിടുകയാണ്, ഇവനെ നിങ്ങൾ സ്വീകരിക്കണം, ഇവൻ ആ വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ അഖായയിലേക്ക് അയക്കുവാൻ അവർ ഉത്സാഹം കാണിക്കുന്നു. എഴുത്തെഴുതി ബിഷപ്പ്മാർക്ക് എഴുതി എൻഡോഴ്സ് ചെയ്ത് അപ്പല്ലോസിനെ അയക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ നാം കണ്ടത് ഈ അപ്പല്ലോസിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വ്യത്യാസമാണ്. വ്യത്യാസം മീൻസ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനുള്ള വളർച്ചയുടെ പടവുകൾ നമ്മൾ കാണുകയായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, അദ്ദേഹം സ്വയമായിട്ട് പഠിച്ച് തിരുവെഴുത്തുകളിൽ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. പക്ഷേ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ചായിരുന്നു അവൻ മനസ്സിലാക്കിയിരുന്നത്. ക്രിസ്തുവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവന് സാധിച്ചത് രണ്ട് സാധാരണക്കാരായ മനുഷ്യരാണ്, കൂടാരപ്പണി ചെയ്തിരുന്ന അക്വിലാസും പ്രിസ്കില്ലയും എന്ന രണ്ട് സാധാരണക്കാരായ മനുഷ്യർ ആണ് അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള അവന്റെ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളൊരു പക്ഷെ ചിന്തിക്കും, നമ്മൾ സഭയിൽ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ആ ഒരു സംഗതിയിൽ നമുക്ക് എന്താണ് സ്ഥാനം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, ഒരുപക്ഷെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം കൂടുതലും. ഇവിടെ നോക്കുക, അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനുള്ള കുറവുകൾ അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് നികത്തേണ്ടത്, എവിടെയെല്ലാമാണ് അവനെ മെന്റർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പല്ലോസിനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവന് ആവശ്യമായ ഉപദേശങ്ങളും എല്ലാവിധമായ ആശംസകളും നൽകുകയാണ്. നമ്മൾ വായിച്ചു കേട്ടല്ലോ, അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവൻ തെളിയിച്ചു കൊടുത്തു. അപ്പൊ അക്വിലായും പ്രിസ്കില്ലയും എത്രമാത്രം അതിൽ അറിവുള്ളവരും അല്ലെങ്കിൽ അനുഭവമുള്ളവരുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന അറിവും അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങളും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നമ്മെക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് സാധിക്കണം. നമ്മൾ ഏത് ഈ അപ്പല്ലോസിന്റെ കൂട്ടായിരിക്കാം, നമുക്ക് ചില അറിവുകളുണ്ട്, നമുക്കതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ, നമുക്ക് പ്രസംഗിക്കുവാൻ കഴിവുണ്ട്, നമുക്ക് പാട്ട് പാടുവാൻ കഴിവുണ്ട്, അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി മറ്റുള്ളവരെ എഡിഫൈ ചെയ്യുവാനായിട്ട് ആത്മീക വർധന വരുത്തുവാനായിട്ട് നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നാം ആത്മശോധനയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രിസ്കില്ലായും അക്വിലാസും ഈ രണ്ടു പേർ എത്രമാത്രം താല്പര്യത്തോടെയാണ് ഈ അപ്പല്ലോസിനെ സ്വീകരിക്കുന്നത്, ആ വ്യക്തിയിലുള്ള കഴിവിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ആ കുറവുകൾ എവിടെയെല്ലാമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുവാനും അദ്ദേഹത്തിലുള്ള വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുവാനും ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണം അദ്ദേഹത്തെ സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനും തക്കവണ്ണം അവർക്ക് സാധിച്ചു. അപ്പല്ലോ സാകട്ടെ, തനിക്ക് ലഭിച്ച അറിവും പരിചയവും വിശ്വാസവും യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിക്കുവാൻ തക്കവണ്ണം തോൽപ്പിക്കുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടുത്തിയ ധീരനായ ഒരു സുവിശേഷകനായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വേദപുസ്തകത്തിൽ അപ്രസക്തരായും അപ്രധാനമായ കഥാപാത്രങ്ങളുമായി കിടക്കുന്ന ആളുകൾ എത്രമാത്രം നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് എന്ന് ഓർക്കുക. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനുണ്ട് സാധിക്കും? മറ്റുള്ളവരുടെ വിശ്വാസത്തെ വളർത്തുവാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലരൊക്കെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ്. നമ്മളെ കാണുന്ന ആളുകൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? നമ്മളെ കാണുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എഡിഫിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരെ എഡിഫൈ ചെയ്യണം. എഡിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ലക്ഷ്യം കൂടിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ രീതിയിൽ അക്വില്ലാസിനെ പോലെയും പ്രിസ്കില്ലയെ പോലെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും കൂടുതൽ അവരുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അപ്പല്ലോസിനെ പോലെ ലഭിച്ച അറിവുകൾ കൂടുതൽ പ്രകാശമുള്ളതാക്കി ഉജ്ജ്വലിപ്പിച്ച് പ്രോജ്വലിപ്പിച്ച് അവിശ്വാസികളുടെ നടുവിൽ ധീരമായി നിലനിൽക്കുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന രാജേഷ് അച്ഛനും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠർക്കും എന്നെ കേട്ട എല്ലാ വിശ്വാസ സമൂഹത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ അനുഗ്രഹീത വിശ്വാസ സമൂഹമേ, ബഹുമാനപ്പെട്ട കമ്പാനച്ഛൻ, ആനുകാലികമായ ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയത്തെ വേദപുസ്തകത്തിലെ അപ്പോസ്തോല പ്രവൃത്തികൾ 18 അധ്യായത്തിൽ നിന്നും അടർത്തിയെടുത്ത് 3 വ്യക്തികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നൽകിയ ഈ സദുപദേശം, തീർച്ചയായും ഓരോ മനുഷ്യരും അവരവരെ കുറിച്ച് വിലയിരുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെ ശാന്തമായി ഓരോ വാക്കുകളും വേദപുസ്തകത്തിലെ വാക്യങ്ങളും കൂട്ടിയിണക്കി ലഭിക്കപ്പെട്ട അറിവിൽ നിന്ന്, വായനയുടെ പരത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അച്ഛൻ ഈ വസ്തുതയെ, ഈ ആശയത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുവാനായിട്ടും പ്രസ്താവിക്കുവാനായിട്ടും ശ്രമിച്ചത്. അപ്പല്ലോസ് എന്ന അലക്സന്ദ്രിയ നിറയക്കാരനെയും പൗലോസിനോടൊപ്പം പാർക്കുകയും യാത്ര ചെയ്യുകയും ചെയ്ത അക്വില്ലാസിനെയും പ്രിസ്കില്ലയുമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. 3 പേരും തർക്കത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിവുള്ളവർ തന്നെയാണ്. പക്ഷേ ആ അറിവ് ഉപയോഗപ്രദമാകുവാൻ, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ അത് ഫലപ്രദമാക്കുവാൻ അവരുടെ കണ്ടുമുട്ടലുകൾ, അവരുടെ പരസ്പര ധാരണകൾ, പരസ്പര സപ്പോർട്ട്, അല്ലെങ്കിൽ പരസ്പരം അവർക്ക് പ്രചോദനം കൊടുക്കുവാൻ എപ്രകാരം സാധിച്ചു? ഷെമാഷൻ ആകാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പാലം ചെയ്ത യുഗപ്രഭാവനായ മാത്യൂസ് മാർ കോറിലോസ് തിരുമേനി, പിന്നീട് മാത്യൂസ് ദ്വിതീയൻ ബാബായി അഭയ നയിച്ച തിരുമേനി, ഷെമാഷം പട്ടംകുടയ്ക്ക് പ്രസംഗിച്ച ഒരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. പൗരോഹിത്യ വൃന്ദത്തിലേക്ക് കയറുന്ന ഒരാളും രാമായനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദേവാലയത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മുടെ ചേഷ്ടകൾ മൂലമോ നമ്മുടെ മനോഭാവം മൂലമോ പ്രവൃത്തി മൂലമോ മറ്റൊരാളുടെ ഭക്തി നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും ഇടയാകരുത്. അതുകൊണ്ട് എപ്പോഴും ഏത് ബലി അർപ്പിക്കുമ്പോഴും ഇതെന്റെ ആദ്യ ബലിയാണെന്നും ഇതെന്റെ അവസാനത്തെ ബലിയാകാമെന്നും ചിന്തിച്ചുകൊണ്ട് വേണം കൃത്യമായിട്ടത് നിർവഹിക്കുവാനെന്ന് തിരുമനസ് ഓർമ്മപ്പെടുത്തിയ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, അച്ഛനും സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, ക്രിസ്തുവിനെ അറിയാവുന്നവരാണ് ഈ മൂന്ന് പേരും. പക്ഷെ ആ അറിവിൽ കൂടുതൽ പ്രാഗൽഭ്യത്തോടുകൂടി ഫലപ്രദമായി പ്രവർത്തിക്കുവാനിടയാകുക എന്നുള്ളത് വളരെ ശക്തമായ ഒരാശയമാണ്. നമ്മളെല്ലാം ദേവാലയത്തിന്റെ ഭാഗമാണ്, ദൈവവിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ ഭക്തി കുറയ്ക്കുവാണോ, അവരുടെ ചിന്തകളെ വ്യത്യസ്തമാക്കി കളയുകയാണോ, അതോ ദൈവത്തോട് കൂടുതൽ അവർക്ക് അടുത്തു ചെല്ലുവാനുള്ള അവസരം നമ്മുടെ മനോഭാവം കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ, പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് കമന്റ് പറയുമ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഇതൊക്കെ ചിന്തിക്കാൻ നല്ലൊരു അവസരമാണ്. ഇവിടെ അലക്സാന്ദ്രിയക്കാരനായ അപ്പല്ലോസിനെ പരിചയപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനാണ്, ആത്മാവിൽ എരിവുള്ളവനാണ്, സൂക്ഷ്മമായി പ്രസ്താവിച്ചവനാണ്, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചവനാണ്. ഇത്രയും കഴിവുണ്ടായിട്ടും അവനെ, അല്ലെങ്കിൽ അപ്പല്ലോസിനെ, യഹൂദനായ അപ്പല്ലോസിനെ കൃത്യമായി ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ഇടയായത് അതേ ആരാധനയുടെ ഭാഗമായ അക്വില്ലാസും ഉസ്കില്ലയും കൂടുതൽ പ്രാഗൽഭ്യത്തോടെ വിഷയം ആ തങ്ങളുടെ ആധ്യാത്മിക അറിവിനെ കൃത്യമായി പ്രചോദനപരമായി വെളിപ്പെടുത്തിയപ്പോഴാണ്. അതിന്റെ ഒടുവിൽ 28-ാമത്തെ വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളയുവാനുള്ള, മറ്റെന്തിനേക്കാളും വലുതായി ക്രിസ്തുവിനെ കാണാനുള്ള ഒരു പ്രാഗൽഭ്യത്തിലേക്ക് ഒരു വ്യക്തിയെ മാറ്റുവാനുള്ള ഒരു ശ്രമം ആരാധനയുടെ മധ്യേ, പ്രസംഗ മധ്യേ നടത്തിയെങ്കിൽ നമ്മളും ചിന്തിക്കുക. പ്രത്യേകിച്ച് പൊതുയോഗങ്ങൾ, കമ്മിറ്റികൾ, ചെറിയ ഹ്രസ്വമായ മീറ്റിങ്ങുകളിലൊക്കെ വിഷയത്തെ കുറിച്ച് അറിവില്ലാതെ പോലും എഴുന്നേറ്റ് നിന്ന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. അതോടുകൂടി നടക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയെ, അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയെ കലക്കി കളയുന്ന സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറയുന്ന ആശയത്തെക്കാൾ വലുത് ഞാൻ എന്ന വ്യക്തിത്വമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മീറ്റിങ്ങുകൾ സംബന്ധിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും, എല്ലാ മീറ്റിങ്ങിനും എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ട്. ഏത് കാര്യത്തിനും അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ ഞാൻ കുറവുള്ളവനായി പോകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്പം ഭാഷാ ചാതുര്യത്തോടുകൂടി, നല്ല വൊക്കാബുലറി, നല്ല ലാംഗ്വേജ് സ്കില്ലോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം മനുഷ്യ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത് സമൂഹത്തിന് എത്രമാത്രം ദൈവനിയോഗങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ശാന്തമായി ചിന്തിച്ചിട്ട് ആരാധനാലയത്തിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കാം. അതുമാത്രമല്ല, ഭവനത്തിൽ പോലും ഈ ചിന്ത നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു ആധ്യാത്മിക അന്തരീക്ഷം, ഒരു സമാധാനം ഉള്ള ഭവനത്തിൽ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല, ഒരുപാട് കാര്യം പരസ്പരം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അബ്ദുൽ കലാം പറഞ്ഞത്, മനുഷ്യർ അംഗീകരിക്കാത്തൊരു വേദിയിൽ നമ്മൾ ഏറെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവിടെ നിശബ്ദമായിട്ട് ഇരുന്നാൽ മതി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മടങ്ങുക. നമ്മളെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്കും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ നല്ല രണ്ട് മഹത്വാക്യങ്ങളായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ആദ്യത്തെ വാചകം കേൾക്കുമ്പോൾ തന്നെ പിന്നീടുള്ളത് കേൾക്കുന്നതിന് പകരം ആദ്യമേ പറഞ്ഞു തുടങ്ങി വിഷയത്തെ എങ്ങനെ ഖണ്ഡിക്കണം, എങ്ങനെ എന്റെ അറിവ് കൊണ്ട് അവരെ ബോധവൽക്കരിക്കണം എന്നുള്ള ചിന്ത പലപ്പോഴും ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് സംഭാഷണങ്ങൾ പലപ്പോഴും മുറിഞ്ഞു പോകുന്നത്. ഒരാളെ കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. ഖണ്ഡിക്കാനുള്ള കഴിവിനേക്കാൾ വലുതാണ് കേൾക്കാനുള്ള കഴിവ്. ക്രിസ്തു അത് പഠിപ്പിച്ചും പകർന്നു തന്ന വ്യക്തിത്വമാണ്. അക്വില്ലാസും പ്രിസ്കില്ലയും ഇത് കൃത്യമായിട്ട് അപ്പല്ലോസിനെ പരിശീലിപ്പിച്ചു. അതോടുകൂടി ക്രിസ്തു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ വിശ്വാസം ഉറപ്പിക്കുവാനുള്ള വലിയ ശ്രമം അവിടെ ലഭിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട തമ്പാനച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം ആനുകാലിക, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തികച്ചും നമ്മൾ ഓരോരുത്തരും, ഇപ്പം ഇത് പറഞ്ഞപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് മനുഷ്യരുടെ മുഖം കടന്നു വന്നതാണ്. അങ്ങനെ ഒരുപാട് വന്നെങ്കിൽ അത് അവരെ ചിത്രീകരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഇരയാണെന്ന് ശാന്തമായി ചിന്തിച്ചാൽ മതി. എത്ര മുഖങ്ങൾ കൂടുതലായിട്ട് വന്നോ അവരെക്കാൾ ഒരുപടി മുമ്പിലാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളെ മറന്നിട്ട് മറ്റുള്ളവരുടെ മുഖം പെട്ടെന്ന് ഓർമ്മ വരാനുള്ള കാരണം. ഏത് തലത്തിലും അന്വർത്ഥമായി പ്രാവർത്തികമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല ഒരു സന്ദേശത്തിന് പ്രത്യേകമായി ഞങ്ങളൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയം, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നത് സാം തോമസിനെ, സെമിനാരി സ്റ്റുഡന്റ്, ദൈവസന്നിധിയിൽ ഓർക്കാം. ഏലമ്മ സർജറി കഴിഞ്ഞു, പ്രത്യേകമായിട്ട് ഓർക്കാം. ലാലു ജോൺ, ജോൺ ജേക്കബ്, ആര്യ, അന്നമ്മ, അനന്യ മാത്യു, ജോസ് അൻഷാജി, ലിസി എബ്രഹാം, തോമസ്, ജിമ്മി, ആലീസ് ജോസഫ്, കൊച്ചുമോൾ, അതുപോലെ തന്നെ ഒരു നമ്മുടെ സാധാരണ ഈ പ്രാർത്ഥന നിരന്തരം സംബന്ധിക്കുന്ന ഒരു സൂസി ആന്റി ഡാലസ് ഡയാലിസിസ് ആരംഭിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയൽ, ജോയൽ മാത്യു, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ടോബി ഓർക്കാം. എഡ്മണ്ടനുള്ള കുഞ്ഞുമോനച്ചാന്റെ ദൈവമുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഓർക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മെത്രാപ്പോലിത്ത സ്ഥാനാഭിഷേകത്തിനായി ഒരുങ്ങുന്ന സഹോദരങ്ങളെ ദൈവമുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കും. പാറയ്ക്കുമോ, ഞങ്ങളെ നിരന്തരമായി കരുതുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് ഞങ്ങൾ എടുക്കുമ്പോൾ ഒരേ മനസ്സോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കുടക്കീഴിൽ നിന്നുകൊണ്ട് ശാന്തമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രതികൂലതകളുടെ മധ്യത്തിലും കൈവിട്ട് കളയാതെ നിലവിളിക്കുമ്പോഴൊക്കെ ചേർന്ന് വന്ന് ഞങ്ങളെ കരുതുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ സന്നിധിയിൽ പകരാനുമെന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് അങ്ങുണ്ടെന്ന് ഞങ്ങൾ പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. പാരാനിൽ നിന്നും യാത്ര പുറപ്പെടുന്ന യാക്കോബിന് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ദൈവമേ അങ്ങയുടെ സാന്നിധ്യമുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. പലപ്പോഴും ഞങ്ങൾ ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ അറിയാതെ തന്നെ ആ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ കേൾക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഓരോ നിമിഷവും ആ ദൈവ സാന്നിധ്യബോധം അനുഭവിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭാഷണങ്ങളിലും പ്രവർത്തികളിലും ആ മാറ്റം മറ്റുള്ളവർക്ക് ദർശിക്കത്തക്കവണ്ണം ഞങ്ങളിൽ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. അത് മറ്റു ഭവനങ്ങൾ പോലെയല്ല, പ്രാർത്ഥനയുടെ ദൈവാലയത്തിന്റെ അന്തരീക്ഷമായി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഒരു പൈശാചിക ശക്തിക്കും തകർക്കാൻ പാടില്ലാത്ത ഇരുമ്പ് കോട്ടയായി ആധ്യാത്മികതയുടെ നിറവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയണമേ. ദൈവമേ, രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പേര് പറഞ്ഞവരും പേര് പറയാത്തവരുമായി ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഓർമ്മയിലും അല്ലാതെ നിൽക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. അങ്ങല്ലാതെ വേറെ ആരും ആശ്രയമല്ലല്ലോ. എത്രമാത്രം ഔഷധങ്ങളിലും വൈദ്യന്മാരെങ്കിലും ഞങ്ങൾ ആശ്രയിക്കുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറം അങ്ങയുടെ കരുണയിൽ വൈദ്യന്മാർക്കൊപ്പം ഞങ്ങളെ തന്നെ ആശ്രയിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ മക്കളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. രോഗങ്ങളുടെ തീവ്രതയും അതിന്റെ വേദന അറിയാതെ വണ്ണം അവിടുത്തെ സൗഖ്യദായകമായ സ്പർശനം അവർക്ക് കൊടുത്ത് ബലപ്പെടുത്തണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, ഉറ്റവേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയിലേക്ക് നയിക്കണമേ. മദ്യപാനം മൂലവും മയക്കുമരുന്ന് മൂലവും തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ ഞങ്ങളുടെ അറിവിലുണ്ട്. ദൈവമേ, ഓരോ മക്കളെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും അവരെ വിമുക്തരാക്കി അങ്ങ് നിയന്ത്രിക്കുന്ന മക്കളായി നീ അവിടെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളും, ചെറുപ്പക്കാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ, വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കത്തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുന്നവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലം വിവേകത്തോട് ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. പരിശുദ്ധ സഭയെയും ബാവാ തിരുമേനിയെയും നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു. പ്രത്യേക ദൈവമേ, നാളെ നടക്കാൻ പോകുന്ന മിത്രാഷ അഭിഷേക സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അങ്ങയുടെ സാന്നിധ്യയോടെ ഇറങ്ങി വരണമേ. ദൈവമേ, പട്ടം കൊടുക്കുന്ന മേൽ മഹാപുരോഹിതനും മറ്റ് പിതാക്കന്മാരും എല്ലാവരും അശക്തരാണെങ്കിലും അവരിൽ കൂടി അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ബലം പുറപ്പെടണമേ. അഭിഷിക്തരാകാനായിട്ട് ഒരുങ്ങുന്ന എല്ലാ നിന്റെ മക്കൾക്കും സ്വർഗീയ പട്ടം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതിൽ കൂടി വ്യക്തി ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ മറന്ന് സഭയുടെ നന്മയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിക്കാൻ ഉള്ള ദൈവാത്മാവിനെ അവരിൽ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദർശനമുള്ള പിതാക്കന്മാരായി ഞങ്ങളെ നയിക്കാൻ അവരെ പ്രാപ്തരാക്കണമേ. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ പ്രത്യേകം വീണ്ടും കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്വാസവും സ്വസ്ഥതയും പ്രാർത്ഥനയിൽ കൂടി കരുത്തും ദൈവവചന അറിവിൽ കൂടി ആത്മശുദ്ധീകരണം നൽകുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ഓരോ നിമിഷവും ഈ കൂട്ടായ്മ അവിടുന്ന് വളർത്തിയെടുക്കണമേ. നേതൃത്വം നൽകുന്ന ഞങ്ങൾക്കൊക്കെ ആത്മീക നൽവരങ്ങളെ പ്രദാനം ചെയ്യണമേ. അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും, പ്രത്യേകാൽ ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ നോമ്പനുഷ്ഠിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമേ, ഈ നോമ്പ് ഓരോ നോമ്പുകളും ഞങ്ങളിൽ കൂടുതൽ ആത്മവട്ടം പകരുന്ന സാധ്യതയെ പരിലസിക്കുവാൻ സഹായിക്കണമേ. നിശ്ചയദാർഢ്യത്തോടും ഒരുക്കത്തോടും ഭക്തിയോടും നോമ്പ് നോറ്റ് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷയിലെ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് നമ്മൾ എല്ലാവരോടും കൂടിയും ഇതിന്റെ നേതൃത്വം കൊടുത്ത വചനം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും മറ്റുള്ള എല്ലാ വൈദികരോടും ഈ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആവശ്യപ്പെട്ടുള്ള ആവശ്യങ്ങളോടും ആവശ്യപ്പെട്ടവരോടുകൂടിയും ഇതിൽ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും നമ്മൾ നിന്ന് വാങ്ങിപ്പോയവരോടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ധന്യവാദം. ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്ന ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസച്ചനോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തപകർന്ന് നമ്മളെ ധന്യമാക്കിയുള്ള സ്നേഹം അറിയിക്കുന്നു. മാമനച്ചൻ, ഐസക്കച്ചൻ, വി സി വർഗീസച്ചൻ, ബിജോയിച്ചൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൂരചാര്യമായി സംബന്ധിക്കുന്ന ദൈവമക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ ഇതിന്റെ അർത്ഥസ്റ്റേറ്റ് വെച്ചതുപോലെ വിട്ട പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുക സഹകരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.